You're listening to Hit 96.7 FM.
ഇന്ന് പത്രങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു കാലാവസ്ഥ ഇനി വരുന്ന രണ്ടു മൂന്ന് ദിവസം തന്നെ ഉണ്ടാവും. നമ്മൾ ആക്ച്വലി ഈ ഒരു വീക്കെൻഡ് കൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു മഴ കിട്ടും എന്നുള്ളത്. ഇന്ന് ശബുഡ ആണല്ലോ അല്ലേ?
ആ, ഇന്ന് ബുധനാഴ്ച ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ പേര് ആദ്യമേ പറയാം, അത് ഞാനായിരുന്നു എന്നതാണ് തലക്കെട്ട്.
ഓക്കെ,
സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും, ഞാനായിരുന്നു എന്ന് ഇങ്ങനെ എടുത്തു പറയേണ്ടതുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഞാനായിരുന്നു, ഏത് ഞാനായിരുന്നു, അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നമുക്ക് കിട്ടിയത് ഒരു പക്ഷേ ഒരു അഭിമുഖം വായിച്ചതിന് ശേഷമായിരിക്കും. അതുമല്ലെങ്കിൽ അവരുടെ മരണത്തോടുകൂടിയായിരിക്കും കൂടുതൽ പേർ ആ ജീവിതത്തെ അടുത്തറിയാൻ ശ്രമിച്ചത് പോലും. അപ്പൊ ഒരു മരണം കൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ കടുപ്പമേറിയതാണ് ആ ജീവിതം എന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം. പറഞ്ഞു വരുന്നത് അക്ഷിതയെക്കുറിച്ചാണ്. ഒരുപാട് പേര് അമ്മയെന്നും ഒരുപാട് പേര് അക്ഷിതേച്ചി എന്നൊക്കെ വിളിക്കുന്ന അക്ഷിതയെക്കുറിച്ചാണ്. അക്ഷിതയുടെ ജീവിതത്തെ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ ഒരു തുറന്നു പറച്ചിലിന്റെ സ്വീകാര്യതയിലേക്ക് അല്ലെങ്കിൽ തുറന്നു പറച്ചിലിന്റെ വേദിയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു പുസ്തകമാണ് അത് ഞാനായിരുന്നു. മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അക്ഷിതയെ വായിച്ച് ഒരുപാട് പേര് അവരുടെ കഥകളെ സ്വീകരിച്ചിട്ടുണ്ട്. കഥകളിലെ വൈവിധ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ബാല കൃതികളെ വായിച്ച് രസിച്ച കുട്ടികളുണ്ട്. അവർ വിവർത്തനം ചെയ്ത ഒരുപാട് ആധ്യാത്മിക സ്വഭാവമുള്ള കവിതകൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അക്ഷിതയെ തിരിച്ചറിഞ്ഞിരുന്നില്ല മലയാളികൾ. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടച്ചിട്ട മുറിയിലായിരുന്നു കുട്ടിക്കാലം മുഴുവനും. അപ്പം എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പേപ്പറും പേനയും കിട്ടാതെ വന്നപ്പോൾ അവർ നഖം കൊണ്ട് ചുവരിൽ കവിത എഴുതിയിട്ടുണ്ട്. മാത്രല്ല, കൊടുത്ത കടലാസുകളുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. കാരണം വാരി വലിച്ചൊന്നും എഴുതണ്ട, നിനക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ് കൊടുത്ത കടലാസുകളുടെ എണ്ണം പരിമിതമായതുകൊണ്ട് തന്നെ കഥ ചുരുക്കി ചുരുക്കി എഴുതി. കാരണം ഈ പേപ്പർ തീർന്നു പോയാൽ പിന്നെ പേപ്പർ കിട്ടില്ല. അങ്ങനെ ചുരുക്കി ചുരുക്കി എഴുതിയതുകൊണ്ടാണ് എന്റെ കഥകളെല്ലാം കുഞ്ഞു കഥകളായത് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അച്ഛനിൽ നിന്ന് കേട്ടത്, കുഞ്ഞുനാൾ മുഴുവനും കേട്ടത്, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ കേട്ടു തുടങ്ങിയത് നീ എന്റെ മകളല്ല എന്നുള്ളതായിരുന്നു. ജീവിതാന്ത്യം വരെ അത് തന്നെയാണ് കേട്ടത്, എന്തുകൊണ്ട് മകളല്ലാതായി. അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നീട് ഈ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവുമായിട്ടുള്ള അഭിമുഖത്തിൽ മാത്രമാണ് തുറന്നു പറഞ്ഞത്. അതുവരെ അക്ഷിതയുടെ കഥകൾ വായിക്കുമ്പോൾ ഗ്രഹാന്തരീക്ഷമുണ്ട്, അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ വെറും കഥകളായിട്ട് തന്നെയായിരുന്നു പല ആൾക്കാരും വിചാരിച്ചിരുന്നത്. പക്ഷെ അത് വെറും കഥകളായിരുന്നില്ല, തന്റെ അനുഭവങ്ങളിലൂടെ വന്ന കഥകളായിരുന്നു എന്ന് അക്ഷിത ഏറ്റവും അവസാനമാണ് പറഞ്ഞിട്ടുള്ളത്. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറഞ്ഞതുപോലെ അക്ഷിത അങ്ങനെ ബഹളമുണ്ടാക്കുന്ന ഒരു എഴുത്തുകാരി ആയിരുന്നില്ല. എഴുതുന്നു, അത് വായിക്കപ്പെടുന്നു, അവാർഡുകൾ കിട്ടിയാൽ പോലും ആ അവാർഡുകളിൽ പോലും അമിത ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതായിരുന്നില്ല. അതിന്റെ ജീവിതം തന്നെ അങ്ങനെയായിരുന്നു എന്നുള്ളതാ. വിസ്മയ ചിഹ്നങ്ങൾ, അപൂർണ വിരാമങ്ങൾ, അക്ഷിതയുടെ കഥകൾ, ഒരു സ്ത്രീയും പറയാത്തത്, അങ്ങനെ വളരെ കുറച്ച് കഥാസമാഹാരങ്ങളിൽ കൂടി ഒരുപാട് പേരിലേക്ക് തന്റെ എഴുത്തുകൾ എത്തുകയും ഒരുപാട് നല്ല കഥകളിൽ നിന്ന് വേറിട്ടതും അവരുടേതായിട്ടുള്ള ഒരു സ്വരം കേൾപ്പിക്കുകയും ചെയ്ത കഥാകാരിയാണ് അക്ഷിത. അക്ഷിതയുടെ ഒരു നിലപാടുണ്ടായിരുന്നു, അതായത് എഴുതാൻ എന്തെങ്കിലും ഉണ്ടാകണം, എഴുതുന്നത് ഉണ്മയാകണം, ഇനി എഴുതാനൊന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇതായിരുന്നു എഴുത്തിനെ കുറിച്ച് അക്ഷിതയുടെ പക്ഷം. അല്ലാതെ വാരി വലിച്ച് എന്തും എഴുതുന്ന ഒരു പ്രകൃതക്കാരിയുമല്ല. മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അറിയാം, ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒക്കെ സഹായത്തോടുകൂടി അതിനെ വിവാദമുണ്ടാക്കുകയും അത് തർക്കങ്ങളും വിവാദങ്ങൾക്കുമിടയിൽ വളർന്ന് പേരെടുക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഇടയിൽ അക്ഷിത എന്ന പേരിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വിവാദത്തിനോ ഒരു തർക്കത്തിനോ ഇട കൊടുക്കാത്ത ഒരു എഴുത്തുകാരിയായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മളെപ്പോഴും പറയാറില്ല ഒരു പെണ്ണെഴുത്ത്, അവർ പറയുന്നത് ഒരു പെണ്ണെഴുത്തുകാരിയായി തന്നെ വിളിക്കരുതേ എന്ന് അവരെപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ എഴുത്തിലെ കളംതിരിക്കൽ ഒരുതരം അധിക്ഷേപമായി തീരുന്നത് എങ്ങനെ എന്ന് നേരത്തെ തന്നെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തങ്ങളുടെ തട്ടകത്തിലേക്ക് ഒതുക്കി നിർത്തുന്ന പ്രവണത പലപ്പോഴും പെണ്ണെഴുത്തുകാരികൾ നേരിടുന്നുണ്ട്. അങ്ങനെ തട്ടകത്തിലേക്ക് ഒതുക്കി നിർത്താനൊന്നും ശ്രമിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്ഷിതയുമായി ബന്ധപ്പെട്ട ജീവിതത്തിന്റെ തുറന്ന പറച്ചിലുകൾ പുറത്തു കൊണ്ടുവന്നത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം.
എന്നെ സംബന്ധിച്ചോളം ഞാനത് നിമിത്തമായി അവരുടെ ജീവിത തുറന്നു പറച്ചിലിന്റെ ഒരു അഭിമുഖം സംഭവിക്കുകയായിരുന്നു. എനിക്കിപ്പോഴും അറിയില്ല, ഞാൻ അതുവരെ അവരെ കണ്ടുമുട്ടിയിരുന്നില്ല. അഭിമുഖത്തിന് വേണ്ടി മാത്രം കണ്ടുമുട്ടിയ ഒരാളായി ആയിരുന്നു ഞാൻ. അങ്ങനെ അവരുമായിട്ട് ഒരു നിർബന്ധമോ അല്ലെങ്കിൽ കാണുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അവര് എന്റെ ഒരു മൂത്ത ഏച്ചിയെ പോലെ അവരുടെ കൃതികളൊക്കെ നേരത്തെ വായിക്കുകയും അതിന്റെയൊക്കെ ആഴവും നിശബ്ദമായ അതിന്റെ വേദനകളൊക്കെ നമ്മളിലേക്ക് സംഘടിപ്പിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഒട്ടുമിക്ക കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ആ അഭിമുഖത്തിലൂടെ അവർ ഞാനല്ല, അവർ അവരുടെ ജീവിതം പറഞ്ഞു. ഞാനതിനൊരു ദൃക്സാക്ഷി മാത്രമായി ഒരു വർഷത്തോളം കഠിനമായ ഒരു പരിശ്രമം, മാനസികമായ പരിശ്രമം ആ അഭിമുഖത്തിന് പിന്നിലുണ്ടായിരുന്നു. കാരണം ഞാൻ കാണുമ്പോൾ അവർ ക്യാൻസറിന്റെ അവസാനത്തെ സ്റ്റേജിലെത്തിയിരിക്കും. അവർക്ക് ഒരുപാട് ലോകത്ത് പറയാനുണ്ട്. അവരുടെ ആത്മകഥ അല്ലെങ്കിൽ അവരുടെ കടന്നുപോയ ജീവിതത്തെ കുറിച്ച് മലയാളി ആ കഥകളിൽ അവർ നൽകിയ അത്തരം മുദ്രകളൊന്നും തന്നെ മലയാളി ഈ ബഹളത്തിൽ മാത്രം വിശ്വസിക്കുന്ന മലയാളി സമൂഹം ശ്രദ്ധിക്കില്ല. അതൊക്കെ അവർക്കുണ്ടായിരുന്നു. ആ തുറന്നു പറച്ചിലാണ് അത് ഞാനായിരുന്നു എന്ന കൃതിയിലൂടെ അത് മാതൃഭൂമി ആഴ്ചയിൽ സീരിലേക്ക് ചെയ്ത് വന്നതോടുകൂടി ആളുകൾ വല്ലാതെ നടുങ്ങിപ്പോയി. കാരണം ഈ നമ്മൾ വായിച്ച് അലസമായി കടന്നുപോയ രാഷ്ട്രീയല്ല, നമ്മൾ വായിച്ചു പോയ കൃതി വീണ്ടും വായിക്കേണ്ടിയിരിക്കുന്നു, അതിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു എന്നൊരു സന്ദേശം അവര് ഈ അഭിമുഖത്തിൽ നൽകി. അഭിമുഖം കഴിഞ്ഞ് അത് മലയാളികളിലേക്ക് അത് എത്തി 3 മാസത്തിനകം അവർ മരിക്കുകയും ചെയ്തു. എന്നാലും ഈ ദുഃഖം ഒരു കേവലമായ ദുഃഖമല്ല, മറിച്ച് അതിനകത്ത് നൽകുന്ന ആന്തരികമായ ഒട്ടേറെ സന്ദേശമുണ്ട്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അതായത് അവരുടെ ജീവിതത്തിലെ 1.5 വയസ്സ് മുതലുള്ള കാര്യം ഓർത്തെടുത്താണ് ഷിഹാബുദ്ദീനുമായിട്ട് പങ്കുവെക്കുന്നത്.
ഓക്കെ,
തീവ്ര സഹനമായിരുന്നു അക്കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അത്രയേറെ അടിച്ചമർത്തപ്പെട്ടിട്ടും തനിക്ക് കിട്ടിയ തിരസ്കാരത്തിന്റെ ഇടനാഴികളിൽ ഒറ്റയ്ക്കിരുന്ന് അവർ എഴുതി. അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി എഴുതിയില്ലെങ്കിൽ മരിച്ചു പോകുന്ന അവസ്ഥയിൽ എഴുതാൻ വേണ്ടി മാത്രം എല്ലാ വേദനകളെയൊക്കെ അതിജീവിച്ച് അവർ എഴുതി. ഉള്ളുനൊന്ത് പൊള്ളിയ അക്ഷരങ്ങളാണ് അവർ പിന്നീട് കഥകളായിട്ടൊക്കെ മാറ്റിയിട്ടുള്ളത്. അമർത്തിപ്പിടിച്ച ചിരി, അകഞ്ഞരമ്പ് പൊട്ടുന്ന കരച്ചിലെന്ന് ഒരു ഹെഡ്ലൈൻ ഇട്ടിട്ട് ഒരു അധ്യായം പറയുന്നുണ്ട്. അതായത് അങ്ങേയറ്റം നിസ്സഹായവും അവഗണിക്കപ്പെട്ടതുമായ ഒരു പെൺകുട്ടിക്കാലം, അതായിരുന്നു അഷിതയുടെ ബാല്യകൗമാരങ്ങൾ. ഏതൊരു മനുഷ്യ ജീവിതത്തെയും തകർത്തു കളയാൻ പര്യാപ്തമായ മാനസിക ശാരീരിക പീഡനങ്ങളെ അതിജീവിച്ച ആ ദുരിതകാലത്തെ ഓർമ്മിക്കുകയും സ്ഫോടനാത്മകമായി അത് തുറന്നു പറയുകയും ചെയ്യുകയായിരുന്നു അഷിത. ഈ അഷിതയോട് ചോദിക്കുന്നുണ്ട്, സ്നേഹം അതുണ്ടായില്ലേ? അടുത്ത വീട്ടിലെ കുട്ടിയാണെങ്കിൽ പോലും അത് ഉണ്ടാവുമല്ലോ. അതായത് വീട്ടില് അച്ഛനും അമ്മയ്ക്കും സ്നേഹമില്ല. അപ്പൊ പറഞ്ഞത് അതും വന്നില്ല. ആ ആളിനോട് തീരാത്ത പകയെല്ലാം എന്നോട് തീർത്തു. അച്ഛൻ പറഞ്ഞെന്ന് വെച്ചാല് എന്റെ മകളല്ല അഷിത, 3 പേരുണ്ടായിരുന്നു, പക്ഷെ ബാക്കി 2 പേരും എന്റെയാണ്, നീ എന്റെ മകളല്ല എന്നുള്ളത് കൊണ്ടായിരുന്നു തീർത്താൽ തീരാത്ത പക തന്റെ ജീവിതാവസാനം വരെയും അച്ഛൻ തന്നോട് കാണിച്ചിട്ടുണ്ട് എന്നാണ്. കുട്ടിക്കാലം തൊട്ട് അച്ഛൻ എന്നോട് പറയും, എന്നെ അച്ഛാ എന്ന് വിളിക്കരുത് എന്ന്, അതും പബ്ലിക്കായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വളരെ സീരിയസ് ആയിട്ട്. ചെറുപ്പത്തിൽ എനിക്കിതൊരു തമാശയായിരുന്നു, കെ ബാലചന്ദ്രൻ നായർ എന്നായിരുന്നു അച്ഛന്റെ പേര്. അപ്പൊ ഞാൻ പറയും, ശരി കെ ബി നായർ, കയറി വരൂ, ഇരിക്കൂ, ചായ കൊണ്ടുവരട്ടെ. എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രൊഫഷൻസി പ്രൈസ് കിട്ടിയത് മേടിക്കാൻ സദസ്സിലുണ്ടായിട്ടും എന്നെ വിട്ടില്ല. ചേട്ടനായിരുന്നു പ്രൈസ് എങ്കിൽ പോകുന്നതിൽ അർത്ഥമുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ സ്കൂളിൽ നിന്നൊരു ഫോം പൂരിപ്പിച്ചയക്കാൻ കൊടുത്തയച്ചു. എന്നേക്കാൾ 1 ക്ലാസ് മീതെയാണ് ചേട്ടൻ പഠിച്ചിരുന്നത്, ഒരേ സ്കൂളിൽ. ചേട്ടനെല്ലാം അച്ഛൻ വിദ്യാമണ്ണം എഴുതി കൊടുത്തു. അച്ഛന്റെ പേര്, വാർഷിക വരുമാനം, മാസശമ്പളം, ജാതി, മതം എല്ലാം. എന്റെ ഫോമിൽ അച്ഛന്റെ പേര് ശൂന്യം, വാർഷിക വരുമാനം ശൂന്യം, ജാതി എന്താണെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ എഴുതി. അച്ഛൻ ഇവിടില്ല എന്ന് പറയാൻ പറഞ്ഞു. സ്കൂളിൽ കൊടുത്തപ്പോൾ അവർ ഞെട്ടിപ്പോയി. ആ വർഷം ക്യാരക്ടറിനുള്ള സമ്മാനം എനിക്ക് കിട്ടിയില്ല, കാരണം കുട്ടി നുണ പറഞ്ഞു. അപ്പൊ ആ ഉത്തരത്തിന്റെ ഒക്കെ അർത്ഥം അച്ഛൻ മരിക്കുന്നതിന് മുമ്പാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ തകർന്നുപോയി. ഞാൻ കരഞ്ഞത് അച്ഛൻ ഓർത്തിട്ടാണ്. ഒരു മനുഷ്യൻ എന്നെ പ്രതി ഇത്രയധികം വെറുപ്പ് ഉള്ളിൽ കൊണ്ട് നടന്നു. പിന്നെ അച്ഛന്റെ ഒരു കൽപ്പനയുണ്ടായിരുന്നു, ഒരിക്കലും അച്ഛനോട് എന്തെങ്കിലും വേണമെന്ന് പറയരുത്. അച്ഛൻ, എനിക്കത് വേണം എന്ന് എനിക്കൊരിക്കലും പറയാൻ സാധിച്ചിട്ടില്ല. എന്റെ കസിൻസിന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, അതും ഞാൻ കാണുന്നുണ്ട്. ആദ്യത്തിന് ഓല എഴുതിയപ്പോൾ അച്ഛന്റെ ഒരു അടി കൊണ്ട് ഞാൻ വീണുപോയി. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇങ്ങനെ അച്ഛൻ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് കാൽ തൊട്ട് തലവരെ ഒരു ഫോട്ടോ ഫ്രെയിം കൊണ്ട് അടിക്കുകയാണ്. ഇനി എഴുതുമോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. തലവരെ അടിച്ച് പിന്നെ നിർത്തി കാലിന്റെ അടിയിൽ തുരുതുര അടിക്കലായി. കാലാപാനി എന്ന സിനിമ കണ്ടപ്പോഴാണ് അവിടെ അടിക്കുമ്പോഴാണ് ശരിക്കും വേദനിക്കുക എന്ന് മനസ്സിലായത്. ഭയങ്കര പെയിനാണ്. ഇത്രയും ബ്രൂട്ടലായിരുന്നു ഓരോ
സിറ്റുവേഷനും.
നമ്മൾ അതുവരെ വായിച്ച കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് സ്വന്തം ജീവിതാനുഭവങ്ങളെന്ന് അഷിത ഇങ്ങനെ തുറന്നു പറയുമ്പോൾ മാത്രമാണ്, അതായത് അവസാന നാളുകളിൽ മാത്രമാണ് നമ്മൾ അറിയുന്നത്.
സത്യമല്ലേ? ഒന്നാലും കുട്ടികളിലേക്ക് മനസ്സിൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് ഒരുപാട് ഹൈക്കു പോയംസ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത്.
അതെ, തീർച്ചയായും. വേറൊന്നൂടി പറഞ്ഞിട്ട്, പൂട്ടിയിട്ടിരുന്ന സമയത്ത് ഞാൻ ഓടിപ്പോകാൻ നോക്കിയിട്ടുണ്ട് കോയമ്പത്തൂർക്ക്. ഞാൻ വിചാരിച്ചു പോയിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടായി ജീവിക്കാം. ട്യൂഷനും ആരെയും വെച്ചിരുന്നില്ല, വെച്ചാൽ പ്രേമിക്കും. എഴുതുന്നത് കണ്ടാൽ അമ്മ പറയും, മാധവിക്കുട്ടിയെ പോലെ എഴുതാൻ നോക്കണ്ട എന്ന്. അങ്ങനെയാണ്, എഴുതാൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ, ഇനി എഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തരുന്ന 2-3 പേപ്പറിൽ നീ എഴുതിക്കോ. പേപ്പറും പേനയും കിട്ടാതിരുന്നപ്പോഴാണ് നഖം കൊണ്ട് ചുവരിൽ കവിതകൾ എഴുതിയത്. അപ്പൊ അത്രയും തടവറയിൽപ്പെട്ട ഒരു കാലത്തെക്കുറിച്ചാണ് അഷിത ഓർമ്മിച്ചെടുക്കുന്നത്. ഷിഹാബുദ്ദീൻ പറയട്ടെ ബാക്കി അവരുടെ കഥകളെ കുറിച്ച്.
അഷിത മലയാള കഥാസാഹിത്യത്തിലെ വലിയ മുദ്രകൾ പതിപ്പിച്ച ഒരു എഴുത്തുകാരിയാണ്. അവര് ഇന്ന് നമ്മുടെ പിന്നില്ല. സത്യത്തിൽ അവരുടെ ഓർമ്മ ഒരു കണ്ണുനീർത്തുള്ളി പോലെ നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. കാരണം ആ മരണത്തിൽ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വളരെ അടുത്തുള്ള ഒരാളെ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു പുതിയ കാലം സംജാതമായിരിക്കും. രക്ഷിത അവരുടെ രചനകളിലൂടെ സത്യത്തിൽ നിശബ്ദമായി നിലവിളിക്കുകയായിരുന്നു. ഗൃഹാന്ത അന്തരീക്ഷത്തെ വിട്ടുപോകുന്ന സ്ത്രീ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അത് പലപ്പോഴും അതിന് ഭാഷ പോലും ഇല്ലാതെ കേവലമായ വൈകാരികമായ അടക്കി വെച്ച വൈകാരിക പ്രക്ഷുബ്ധതകളിലൂടെ ജീവിക്കാൻ പറ്റിക്കപ്പെട്ട ഒന്നാണത്. നമ്മൾക്ക് വളരെയേറെ പുരോഗമനം ആർജിച്ചെടുത്തു എന്ന് പറയുമ്പോഴും ആ ഏരിയയിലൊക്കെ നമ്മളിപ്പോഴും വളരെ പുരോഗമനപരമായ ജീവിതമാണ് എന്ന് പറയാൻ പറ്റില്ല. അക്ഷിതയുടെ എഴുത്തിന്റെ മലയാള അഭാവത്തിന് അവർ തന്ന പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗൃഹാന്തരീക്ഷത്തിലുള്ള അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ ജീവിതം എന്ന് പറയും. അതിനകത്ത് ദാമ്പത്യം വരാം, അമ്മ വരാം, അച്ഛൻ വരാം, അങ്ങനെ പലതും വരാം. അതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് അവരുടെ കഥകൾ. പിന്നെ ഓരോ തവണയും അത് പല ഭാവത്തിൽ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പൊ ഒത്തുതീർപ്പുകൾ പോലുള്ളൊരു കഥ അവരെഴുതുന്നു. അതിൻ്റെ തന്നെ ഒരു തുടർച്ച പോലെ തന്നെയാണ് ശിവേന സഹനർത്തനം എന്ന് പറഞ്ഞൊരു കഥ അവരെഴുതുന്നു. അപ്പൊ അത് ഒരു ഒരു ഒഴിയാപാത പോലെ നമ്മെ ഇങ്ങനെ പിന്തുടരുകയായിരുന്നു. പക്ഷെ നമ്മൾ വേണ്ടത്ര അവരെ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ വലിയ ബഹളത്തിന്റെ ആളുകളാണ്. പബ്ലിസിറ്റി, അവനവൻ മാർക്കറ്റിംഗ്, ആത്മരതി, ഇതിൻ്റെ ഒക്കെ ഒരു കഥ പറഞ്ഞില്ല. അവർ വളരെ നിശബ്ദമായി ആൾക്കൂട്ടത്തിൽ പോകാത്ത ഒരാളാണ്. അക്കാഡമിയുടെ അവാർഡ് കിട്ടിയിട്ട് പോലും അവർ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടില്ല. അത് വീടിന്റെ അകത്ത് എങ്ങനെയോ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ്.
അതുതന്നെയാണ് ഷിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവ് അവരോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നും. അതായത്, ഇല്ലായ്മയാണ് എന്റെ മാനം, മറഞ്ഞിരിക്കുന്നതാണ് എന്റെ സ്വാതന്ത്ര്യം എന്ന് റൂമിയെ കോട്ട് ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം എന്റെ വീട്ടുകാരുടെ ടേംസ് ഒരിക്കലും മാറിയിട്ടില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും സെയിം തന്നെയായിരുന്നു. ഏറ്റവും വേദനിപ്പിക്കുന്നത് ഓർക്കുംതോറും രക്തം കിനിയുന്ന മുറിവാണത്. കല്യാണ സമയത്ത് അച്ഛനും അമ്മയും മണ്ഡപത്തിൽ കയറാൻ കൂട്ടാക്കിയില്ല. വധുവിന്റെ കൈപിടിച്ച് വരനേൽപ്പിക്കുന്ന സമയത്ത് വെറ്റിലയിൽ ദക്ഷിണയുമായി പൂജാരി വിളിച്ചപ്പോൾ അച്ഛൻ മണ്ഡപത്തിൽ കയറില്ല. അങ്ങനെ ആരുമില്ലാതെ അവിടെ ഒരു ബഹളം ഉണ്ടാക്കി. നേരം പോകുന്നു എന്ന് പറഞ്ഞ അവസാനം പൂജാരി തന്നെ എന്റെ കൈപിടിച്ച് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അവസാനം കുട്ടിക്കാലത്ത് ഒട്ടും സഹിക്കാൻ വയ്യാതെ തൂങ്ങി മരിക്കാൻ വേണ്ടി നിന്ന് കഴുത്തിൽ കുടുക്കൊക്കെ ഇട്ട് ഇത് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു അമ്മ, നീ ഏതറ്റം വരെ പോകുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞ കുറെ സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ അക്ഷിത പറയുന്നുണ്ട്. തന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ, ആ തടവറയിൽ നിന്ന് കിട്ടിയ പീഡനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ടും ഏറ്റവും അവസാനം, അതായത് കൗമാരത്തിലും മാത്രമല്ല യൗവനത്തിലും ബാല്യത്തിലും മാത്രമല്ല, അച്ഛൻ അവസാനം അവശനായി കിടക്കുന്ന സമയത്ത് പരിചരിക്കാൻ അക്ഷിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് പോലും അച്ഛന്റെ ഒരു കരുണയും ഒരു കാരുണ്യവും കിട്ടിയിരുന്നില്ല. അങ്ങനെ പരിചരിച്ചതിന്റെ കണക്ക് പറഞ്ഞ് എന്നെ നീ എന്തിനാ, അതായത് അവസാന സമയത്ത് ഒരു അച്ഛൻ കുത്തുവാക്ക് പറഞ്ഞു, നീ എന്തിനാ പരിചരിക്കുന്നത്, ഇത് കണക്ക് പറയാൻ വേണ്ടിയിട്ടാണോ, നീ എന്തിനു നോക്കണം, എന്നെ നോക്കാൻ വേറെ മക്കളില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ ഞാൻ പതറിപ്പോയിട്ടുണ്ട് എന്നാണ്. അതായത് ലാസ്റ്റ് മിനിറ്റ് വരെയും എഴുന്നേക്കാൻ കഴിയാത്ത അവസരത്തിൽ പോലും അച്ഛൻ എന്നോട് സ്നേഹം കാണിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു തുറന്നു പറച്ചിലാണ്. കഥകളെ കുറിച്ച് ഒക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടതുണ്ട്. അത് നേരത്തെ ഷഹബുദ്ദീൻ പൊയ്ത്തുങ്കടവ് പറഞ്ഞതുപോലെയാണ്. പക്ഷേ ഈ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന അത് ഞാനായിരുന്നു എന്ന ഈ പുസ്തകം അക്ഷിത എന്ന എഴുത്തുകാരിക്കും അപ്പുറം ഒരു സ്ത്രീ നേരിട്ട വീട്ടുമുറിക്കകത്തിൽ വീട്ടകങ്ങളിൽ നേരിട്ട ഒരുപാട് പീഡനങ്ങളെ കുറിച്ച് പറയുന്നതാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചത്.